സകല മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു.
Give all the glory to the Lord.
അനുഗ്രഹിക്കപ്പെട്ട ഈ കോൺഫറൻസിൽ വന്ന് പങ്കെടുക്കുവാൻ എനിക്ക് ലഭിച്ച അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു.
I thank the Lord for the opportunity.
കോൺഫറൻസിന്റെ ചുമതല വഹിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസന്മാർക്കും കമ്മിറ്റി അംഗങ്ങൾക്കും ഞാൻ ഹൃദയംഗമമായ നന്ദി പ്രാരംഭത്തിൽ തന്നെ അറിയിക്കട്ടെ.
May I thank the committee and people in with responsibilities in organizing this conference. May I thank you at the very beginning.
ഈ മനോഹരമായ ചർച്ച് വിക്ടറി സെന്റർ.
Victory Center, this beautiful church.
ഇത് നമുക്ക് ഈ കോൺഫറൻസിന് വേണ്ടി അനുവദിച്ചു തന്ന ഈ ചർച്ചിനെയും പാസ്റ്റർ ആൻഡ്രൂ വൈറ്റിനെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.
I commend this church and Pastor Andrew White for lending out this beautiful venue to worship God.
ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ നാട്ടിൽ നിന്ന് വന്നു ചേർന്നിട്ടുള്ള അനുഗ്രഹീതരായ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു.
I thank the Lord for men of God who have come all the way from Kerala to participate in this service.
Pastor Rayson Thomas അനുഗ്രഹീതനായ ഒരു അഭിഷിക്തനാണ്.
He's an anointed man of God.
വളരെ ചെറിയ പ്രായത്തിൽ പരിശുദ്ധാത്മാവിന്റെ അതിശക്തിയേറിയ സാന്നിധ്യം വഹിക്കുന്ന ഒരു ദൈവഭക്തനാണ്.
A man of God who bore the anointing of the Holy Spirit at a very young age.
തന്റെ പ്രധാനമായ മെസ്സേജ് നാളെ രാവിലെത്തെ സെഷനിലുണ്ട്. നിങ്ങൾ അത് ആരും നഷ്ടമാക്കരുത്.
He's going to preach tomorrow morning. Please make sure you are here for that.
കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പ്രദേശത്ത് അദ്ദേഹം വന്നത് ആ ദേശത്തിന് വലിയ വിടുതലായി തീർന്നു.
He happened to come into my city recently and was such a blessing to us.
കേരളത്തിൽ ദൈവം അതിശക്തിയോടെ ഉപയോഗിക്കുന്ന പാസ്റ്റർ സിറിൽ നെറോണ.
Pastor Cyril, whom the Lord uses amazingly in Kerala.
ഞങ്ങൾ ഒരുമിച്ച് അനേക വർഷങ്ങളായി കർത്താവിന്റെ ശുശ്രൂഷയിൽ ആയിരിക്കുന്നു.
We've been serving the Lord for many years together.
തന്റെ മിനിസ്ട്രി ഇവിടെ പ്രയോജനപ്പെടും നിശ്ചയമായിട്ടും.
I'm certain that the Lord will bless you through him.
അങ്ങനെ പരിചിതരും പ്രിയപ്പെട്ടവരും സ്നേഹിതരും സഹശുശ്രൂഷകരും പ്രാർത്ഥനാ സഹകാരികളുമായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞാൻ കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു.
Friends, fellow workers, intercessors, every one of you who've come here, I welcome you.
ഇന്നത്തെ ഈ സെഷന്റെ അധ്യക്ഷനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ദൈവദാസൻ അദ്ദേഹത്തെയും ഞാൻ ബഹുമാനിക്കുന്നു, വന്ദനം ചെയ്യുന്നു.
I honor the man of God who's chairing the meeting today.
നാം ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്.
We're experiencing the presence of God here.
ആ ദൈവ സാന്നിധ്യത്തിന്റെ നല്ല ബോധ്യമുള്ളവർ കൈകൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താൽ.
If you're conscious of the presence of God, would you worship the Lord with me?
നമുക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം.
Shall we pray?
Hallelujah, hallelujah. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ.
Our heavenly Father.
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നു.
We come to you with hearts full of gratitude.
കർത്താവേ, നിന്റെ സാന്നിധ്യത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു.
We thank you for your presence.
ഈ MPA എന്ന കൂട്ടായ്മയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു.
I thank you for this fellowship, MPA.
ഇംഗ്ലണ്ടിൽ ഈ കൂട്ടായ്മയെ കഴിഞ്ഞ 10 വർഷം അത്ഭുതകരമായി നടത്തിയ വഴികൾക്കായി സ്തോത്രം ചെയ്യുന്നു.
I thank you for the ways in which you have led them over the last decade.
ഇതിനെ നയിച്ചിട്ടുള്ള ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യുന്നു.
I thank the Lord for the leaders who have led this movement.
ഈ പ്രാവശ്യത്തെ കോൺഫറൻസ് നേതൃത്വത്തിൽ ഏൽപ്പിക്കുന്നു.
We commit this conference into your hands again.
ഞങ്ങൾക്ക് ആവശ്യമുള്ള വചനം നൽകി തരണമേ.
Would you give us the word that we need?
യേശുവിന്റെ നാമത്തിൽ തന്നെ.
In Jesus name we ask.
Amen.
Amen.
ഒരിക്കൽ കൂടി കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്യാം.
Would you praise the Lord with me?
റോമാലേഖനം 5:1-2 നമ്മുടെ ശ്രദ്ധയെ നമുക്ക് തിരിക്കാം.
Romans chapter 5.
വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്ക് ദൈവത്തോട് സമാധാനമുണ്ട്. നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് അവൻ മൂലം വിശ്വാസത്താൽ പ്രവേശനവും ലഭിച്ചിരിക്കുന്നു.
Therefore, since we have been justified through faith, we have peace with God through our Lord Jesus Christ, through whom we have gained access by faith into this grace in which we now stand.
നാം നിൽക്കുന്ന ഈ കൃപ എന്നാണല്ലോ ഈ പ്രാവശ്യത്തെ തീമിന് പേര് കൊടുത്തിരിക്കുന്നത്.
The grace in which we stand is the theme for the conference.
2-3 സെഷനിൽ ഞാൻ നിങ്ങളോട് ദൈവോദനം പങ്കിടുന്നതുകൊണ്ട് റോമാലേഖനത്തെ ബേസ് ചെയ്തുകൊണ്ട് ഈ ദൈവകൃപയെ വിശദീകരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു.
Over the next 2 or 3 sessions I would like to describe this grace of God from the book of Romans.
ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുന്നതിനെ സാധാരണ സ്വീകരിച്ചു പോരുന്ന ഒരു രീതിയുണ്ട്.
In comprehending the word of God there is a general way we do it.
നാം വായിക്കുന്ന വാക്യത്തിന്റെ മുകളിലുള്ള ഭാഗം പരിശോധിക്കുന്നത് ആ വാക്യം മനസ്സിലാക്കാൻ ഒരുപാട് സഹായിക്കും.
When we read the preceding verses that gives us an understanding of the context of that verse.
അപ്പോൾ ഇതിന്റെ പുറകിലേക്ക് ഒരു അന്വേഷണം ആവശ്യമായി വരുന്നു.
It is important we investigate and look backwards into that text.
വീണ്ടും ആ ഭാഗം കൂടുതൽ വ്യക്തമാക്കാൻ വേണ്ടി ആ വാക്യത്തിന്റെ മുന്നോട്ടുള്ള ഭാഗവും നോക്കേണ്ടി വരും.
And it is imperative that we read further down as well to understand that particular verse.
ഇത് രണ്ടും ചെയ്യാതെയും വചനം പഠിക്കാം.
It is possible to read the scripture without doing either of these.
പക്ഷേ അത് പൂർണ്ണമാകുകയില്ല.
But you might not fully understand the meaning of that text.
ഈ ദൈവവചനത്തിന് ഒരു പശ്ചാത്തലമുണ്ട്. അത് മനസ്സിലാക്കാൻ ഈ വിധ പഠനം നല്ലതാണ്.
The scripture is based within a context and unless you understand that you might not yet comprehend the meaning of the text.
ഈ റോമ ലേഖനത്തിനകത്തെ നീതീകരണം എന്ന വിഷയമാണ് പ്രധാനമായിരിക്കുന്നത്.
Justification is the primary teaching in the book of Romans.
അഞ്ചാം അധ്യായത്തിലേക്ക് കയറുമ്പോൾ വിഷയം മാറുകയാണ്.
In chapter 5 there is a shift.
ആദ്യത്തെ 1, 2, 3 അധ്യായങ്ങളിൽ മനുഷ്യന്റെ നിസ്സഹായ അവസ്ഥയെ വിശദീകരിക്കുന്നു.
Chapters 1, 2, and 3 describe the helplessness of human.
അവിടെ കുറ്റവാളിയായ മനുഷ്യനെയാണ് കാണുന്നത്.
There you see a guilty mankind.
എന്നാൽ 4-ാം അധ്യായത്തിലാകട്ടെ,
but in chapter 4
നിസ്സഹായനായ മനുഷ്യനെ സഹായിക്കുവാൻ വന്ന രക്ഷകനെ കാണാം.
You see a helpless mankind but a savior who comes down to help.
കുറ്റവാളിയായ മനുഷ്യന്റെ കുറ്റമേറ്റെടുത്ത കർത്താവിനെ കാണാം.
You see a savior who bears the sin of the guilty.
അങ്ങനെ കുറ്റവാളിയും നിസ്സഹായനുമായ എൻ്റെ കുറ്റം ഏറ്റെടുത്ത് എനിക്ക് പകരമായി പ്രായച്ചിത്തമായ യേശുവിനെ ഞാൻ 4-ാം അധ്യായത്തിൽ കാണുന്നു.
In chapter 4 I see a Jesus who came to a helpless and a guilty soul like me, took my sins and my helplessness and
adodukude ende charitram maarunu, ende jeevitham maarunu, ende position maarunu.
That changes my history, that changes my position, that changes my destiny.
Naam നിന്ന സ്ഥലം തന്നെ മാറുന്നു.
Oh, it changes the very place where I was standing.
അവിടേക്കാണ് പൗലോസ് നമ്മെ കൊണ്ടുപോകുന്നത്.
That's where the apostle Paul takes us.
നാം നിൽക്കുന്ന സ്ഥലം അറിയുക.
Oh, know the place where you stand.
നാം എവിടെ നിൽക്കുന്നു എന്നറിയുക.
Know where you stand.
ഇന്ന് രാവിലെ ഞാൻ 3 കാര്യം പ്രധാനമായിട്ട് ഓർപ്പിക്കുന്നു.
3 things may I remind you this morning.
1, നാം എവിടെ നിൽക്കുന്നു എന്നറിയുക.
Know where you stand.
2, എങ്ങനെ ഇവിടെ നിൽക്കുന്നു എന്നറിയുക.
Know how you stand.
3, എന്തിന് ഇവിടെ നിൽക്കുന്നു എന്നറിയുക.
Know why you stand.
നാം എവിടെ നിൽക്കുന്നു എന്നറിയുക.
Where do you stand?
യെശയ്യാ പ്രവചനം 6-ാം അധ്യായത്തിൽ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ദൂതന്മാരെ കാണാം.
Isaiah chapter 6 we see angels who stand in the presence of God.
അവർക്ക് 6 ചിറകുണ്ട്.
They had 6 wings.
അതിൽ 2 ചിറകുകൊണ്ട് അവർ മുഖം മറച്ചിരിക്കുന്നു.
With 2 of their wings they cover their face.
2 ചിറകുകൊണ്ട് അവർ പാദം മറച്ചിരിക്കുന്നു.
With 2 of their wings they cover their feet.
2 ചിറക് കൊണ്ട് അവർ പറക്കുകയാണ്.
And with 2 wings they fly.
ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ അവർക്ക് കൊടുത്ത 2 + 2 = 4 ചിറകുകളും മറയ്ക്കാൻ ഉപയോഗിച്ചു.
When they stood in the presence of God, 4 out of their 6 wings were used to cover.
അവർ shine ചെയ്യാൻ ആഗ്രഹിച്ചില്ല.
They did not want to shine.
അവര് മറയ്ക്കാനാണ് കൂടുതൽ സ്ട്രഗിൾ ചെയ്തത്.
ഓ, they persevered to somehow hide and cover themselves.
കാരണം അവർ എവിടെ നിൽക്കുന്നു എന്ന് അവർക്കറിയാം.
Because they knew where they stood.
നമ്മൾ മനുഷ്യരുടെ മുമ്പിലാ അധികം നിന്നിട്ടുള്ളത്.
We are so used to standing in front of people.
മനുഷ്യരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഷൈൻ ചെയ്യാൻ ആഗ്രഹമുള്ളവരാ.
When we stand in front of people, we want to show off.
എന്തെല്ലാം കാണിക്കാമോ എന്നാണ് നമ്മുടെ ആഗ്രഹം.
We somehow want to think about everything we can show people.
എന്നാൽ ദൂതന്മാരെ നോക്കൂ.
But look at the angels.
അവർ മറയ്ക്കുകയാണ്.
They want to hide.
ആദ്യമേ അവർ മുഖം മറച്ചു.
The first they cover their faces.
ലോകത്തിൽ ഏറ്റവും കൂടുതൽ മുഖമാണ് ആളുകൾ പ്രകടിപ്പിക്കുന്നത്.
In the world, people like to show their faces the most.
അവർ ആ ഫേസിനെ മനോഹരമാക്കാൻ ശ്രമിക്കുന്നു.
Oh, they try to beautify their faces.
എന്നാൽ ദൂതന്മാരെ നോക്കൂ, അവർ ദൈവസന്നിധിയിൽ മുഖം മറയ്ക്കുകയാണ്.
But look at the angels, they want to cover their faces.
കാരണം അവർ എവിടെ നിൽക്കുന്നു എന്ന് അവർക്കറിയാം.
Because they knew where they stood.
അവരുടെ കാലവർ മറച്ചു.
They covered their feet.
അവരുടെ ജീവിതത്തെ കുറിച്ച് അവർക്കറിയാം.
They knew their lives.
ദൈവസന്നിധിയിൽ നിൽക്കുന്നു എന്ന ചിന്ത അവരെ മറയ്ക്കാൻ പ്രേരിപ്പിച്ചു.
The thought that they stood in the presence of God drove them to cover themselves.
പ്രിയപ്പെട്ടവരെ,
people of God,
ദൈവസന്നിധിയെ കുറിച്ചുള്ള ബോധം നമ്മുടെ അകത്ത് വർദ്ധിക്കട്ടെ.
Oh, may the consciousness of the presence of God increase inside you.
നമുക്ക് എന്താ പ്രകടിപ്പിക്കാനുള്ള?
What do we have to show off?
നമുക്ക് എന്താ കാണിക്കാനുള്ളേ?
What do we have to show off?
എനിക്കോ നമ്മുടെ കർത്താവായ യേശുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്.
Oh, may I not boast in anything apart from the cross of our Savior.
നമ്മൾ ഈ കൃപയുടെ ആഴം അറിഞ്ഞാൽ നമുക്ക് ഒന്നും കാണിക്കാനില്ല.
Once you understand the grace of God, you understand there is nothing to show off.
ഞാൻ ആകുന്നത് കൃപയാലാകുന്നു.
I am what I am by the grace of God.
ഞാൻ ആകുന്നത് കൃപയാലാകുന്നു.
I am what I am by the grace of God.
ലോകത്തിൽ നിൽക്കുന്നതും ദൈവസന്നിധിയിൽ നിൽക്കുന്നതുമായിട്ട് നല്ല വ്യത്യാസം.
There is a good difference between standing in the world and standing in the presence of God.
നമുക്ക് നമ്മെ അല്പം പോലും പ്രകടിപ്പിക്കാൻ, വെളിപ്പെടുത്താൻ, പ്രൊജക്ട് ചെയ്യാനുള്ള കൊതി തീരും ദൈവകൃപയുടെ മഹത്വം അറിഞ്ഞാൽ.
When you understand the depth of the glory of the grace of God, the desire to show off and to shine disappears.
ആരും പ്രശംസിക്കാൻ ഇടവരരുതെന്ന് ദൈവം ആഗ്രഹിക്കുന്നു.
The Lord decrees that nobody boasts.
മോശയെ ദൈവം മിനിസ്ട്രിക്ക് വിളിച്ചു.
The Lord called Moses into ministry.
നിങ്ങൾക്കറിയാം, പുറപ്പാട് പുസ്തകം 2-3 അധ്യായങ്ങൾ വായിക്കുമ്പോൾ,
Exodus chapter 2 and 3,
മോശയോട് ദൈവം പറഞ്ഞു, നിന്റെ കൈ നിന്റെ മാറിടത്ത് ഇടാമോ.
The Lord asked him to put his hand on his chest.
വേറെ എങ്ങോട്ടില്ല.
Nowhere else.
അവന്റെ മാറിൽ തന്നെ ഇട്ടു.
On his own chest.
എടുക്കാൻ പറഞ്ഞു.
Take it out.
എടുത്തപ്പോൾ കുഷ്ഠം.
Leprosy.
ഇത് ആരും അറിഞ്ഞിട്ടില്ല.
Nobody knew about this.
നീ മാത്രം അറിഞ്ഞാൽ മതി.
Just you know about it.
ഇതാണ് നീ.
This is who you are.
ഇതാണ് നീ.
This is who you are.
ഇതിനെ കവർ ചെയ്ത കൃപയാ നിന്നെ മിനിസ്ട്രിക്ക് നിർത്തിയിരിക്കുന്നത്.
It is the grace of God that covers that and calls you into ministry.
ഇത് ഓരോ പ്രാവശ്യം മിനിസ്ട്രിക്ക് നിൽക്കുമ്പോൾ ഓർത്തോളനാ കാണിച്ചു കൊടുത്തത്.
The Lord said to make sure you remember this each time you stand in front of the people.
ലോകത്തിൽ ആരും കാണുന്നില്ലെങ്കിലും നിന്റെ ഒറിജിനൽ ചിത്രം ദൈവം കാണുന്നു.
Nobody else might know, but the Lord knows the real you.
Praise the Lord.
Hallelujah.
നമുക്കൊന്നും കാണിക്കാനില്ല.
There's nothing we can show off.
നമ്മുടെ പുറകോട്ട് നോക്കിയാൽ വളരെ മോശം ചിത്രമാണ് നമുക്കുള്ളത്.
Oh, if you look into our own histories, we are embarrassed.
നോക്കാം, റോമാലേഖനത്തിന്റെ പുറകോട്ട് നോക്കാം.
Let's look at the context of the book of Romans.
റോമാലേഖനം 3-ാം അധ്യായം 19-ാമത്തെ വാക്യം ഞാൻ വായിക്കാം.
I read to you Romans 3:19.
അങ്ങനെ ഏതുവായും അടഞ്ഞ് സർവലോകവും ദൈവസന്നിധിയിൽ ശിക്ഷായോഗ്യമായി തീരേണ്ടതത്രേ.
So that every mouth may be silenced and the whole world held accountable to God.
കൊലോസ്യലേഖനം 1-ാം അധ്യായത്തിൽ,
Colossians in 1,
ഈ കാര്യം കുറേക്കൂടെ വ്യക്തമാണ്.
Describes this further.
1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യം,
Colossians 1:22,
21 22 മുൻപേ ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ട് അകന്നവരും ശത്രുക്കളുമായിരുന്ന നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് അവൻ ഇപ്പോൾ തന്റെ ജഡശരീരത്തിൽ തന്റെ മരണത്താൽ നിരപ്പിച്ചു.
21 and 22 once you were alienated from God and were enemies in your mind because of your evil behavior, but now he has reconciled you by Christ's physical body through the death to present you holy in his sight without blemish and free from accusation.
ഇതിൽ നിന്ന് അഞ്ച് കാര്യം നമുക്ക് കാണാം.
5 things you learn.
ഒന്ന്, പുറകോട്ട് നാം നോക്കിയാൽ കൃപയിൽ വരുന്നതിന് മുൻപോട്ട് പുറകിലത്തെ കഥ എടുത്താൽ,
if you look at your history before grace,
ദുഷ്പ്രവർത്തിക്കാർ,
evil deeds,
മനസ്സുകൊണ്ട് അകന്നവർ,
people who are distant from God,
ശത്രുക്കൾ,
enemies,
വായ അടഞ്ഞവർ,
people whose mouths were silent,
ശിക്ഷായോഗ്യർ,
and accountable to God.
ഇങ്ങനെയെല്ലാം വായും അടഞ്ഞ് ശിക്ഷായോഗ്യരായി നിൽക്കുന്നു.
That all mouths were silenced and were worthy of punishment.
വാ തുറക്കാൻ അവകാശമില്ല.
No right to open your mouth.
ശിക്ഷായോഗ്യരായി തീർന്നിരിക്കുന്നു.
You were guilty of punishment.
ദുഷ്പ്രവൃത്തികളാൽ മനസ്സുകൊണ്ടകന്നവരും ശത്രുക്കളും വായടഞ്ഞവരും ശിക്ഷായോഗ്യരും.
You were alienated from God, enemies of God. Your minds were distant because of your evil behavior.
ഇതാണ് നമ്മുടെ അവസ്ഥ.
This is our condition.
ഇതാണ് മനുഷ്യന്റെ ചിത്രം.
This is a picture of man.
പാപിയായ മനുഷ്യന്റെ ചിത്രമാണ് ഈ തിരുവചനം നമ്മെ കാണിക്കുന്നത്.
Picture of a sinful man in the scripture.
ഈ മനുഷ്യനെയാണ് അഞ്ചിന്റെ ഒന്നിൽ നീതീകരിച്ച് കൃപയിൽ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്.
It is this man in Romans 5 and 1 is justified by grace.
അവിടുത്തെ ഒരു പ്രയോഗം, നാം നിൽക്കുന്ന ഈ കൃപയിലേക്ക് നമുക്ക് യേശുക്രിസ്തു മൂലം വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചു.
That we have gained access by faith into this grace in which we stand through Jesus Christ.
ശ്രദ്ധിക്കുക.
Listen to me.
പ്രവേശനം.
Access.
പ്രവേശനം.
Access.
ആ വാക്കിന് മൂന്ന് വിശദീകരണം തരാം.
There are three descriptors to that word.
ഒന്ന്, മറ്റൊരു രാജ്യക്കാരന് ഒരു രാജ്യത്തിലേക്ക് കടക്കണമെങ്കിൽ പ്രവേശനത്തിന് നിയമപ്രകാരം അനുവാദം കിട്ടണം.
Citizens of different countries, if they want to go into another country, need legal access to gain entry.
ഞാൻ ഇപ്പോൾ യു കെയിൽ അഞ്ചാമത്തെ പ്രാവശ്യം വരുന്നത്.
This is my fifth visit to the UK.
പക്ഷേ ഈ പ്രാവശ്യം ഞാൻ പെർമിഷൻ എടുക്കേണ്ടി വന്നു.
But even this time I had to seek permission.
കൊച്ചിയിലുള്ള ഓഫീസിൽ പോയി.
I had to go to the immigration office in Cochin.
എന്റെ വിരലടയാളം എല്ലാം രേഖപ്പെടുത്തി.
I had to give him all my documentation.
ഗവൺമെന്റ് ആവശ്യപ്പെട്ട മുഴുവൻ പേപ്പറും ഞാൻ കൊടുത്തു.
Gave all the papers the UK government asked of me.
എന്റെ പാസ്പോർട്ട് അയച്ചു കൊടുത്തു.
My passport I sent off.
മദ്രാസിൽ പോയി.
Went to Madras.
15 ദിവസം കഴിഞ്ഞപ്പോൾ
after 15 days
എനിക്ക് വിസ അടിച്ചു വന്നു.
I got a visa stamped in my passport.
തീർന്നില്ല.
That wasn't it.
വീണ്ടും ഞാൻ അതുകൊണ്ട് ഇവിടെ വന്ന് ഹീത്രോയിൽ ഇറങ്ങി.
And that wasn't the end of it. I came to Heathrow.
അവിടെ ക്യൂവിൽ നിന്നു.
I had to stand in a queue.
എല്ലാ നിയമങ്ങളും അനുസരിച്ചു.
I had to follow all the laws of this land.
ഏറ്റവും അടുവിൽ ഇമിഗ്രേഷൻ ഓഫീസറുടെ മുമ്പിൽ വന്നു.
At the very end I came in front of the immigration officer.
അദ്ദേഹം എന്റെ പാസ്പോർട്ട് തുറന്നു നോക്കി.
He looked at my passport.
എനിക്ക് വിസ അടിച്ചിട്ടുണ്ട്.
He said visa's there.
പക്ഷേ എന്നോട് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു.
He still felt the need to ask me a few
questions. Simple question ആണ്.
Simple questions.
പക്ഷേ ഞാൻ അതിന് ആൻസർ ചെയ്യണം.
But I had to answer.
അതിനുശേഷം അദ്ദേഹം അനുവദിച്ചാൽ മാത്രമേ എനിക്ക് ആ ഡോറിൽ നിന്ന് ഇപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂ.
It's only if he permits me to do so do I have access to that door.
എയർപോർട്ടിൽ വരെ വന്നിട്ട് തിരിച്ചു പോയ പലരുണ്ട്.
There are many people who've come to the airport, didn't get access and had to go back home.
ഇംഗ്ലണ്ടിലും അമേരിക്കയിലും ഒക്കെ എയർപോർട്ട് വരെ വന്നിട്ട് തിരിച്ചു പോയ കഥകളുണ്ട്.
I know stories of people who came to England and America didn't get access into the country and had to go back home.
ഇതിനു മുമ്പ് വന്നിട്ടുണ്ട്, അതൊക്കെ ശരിയാണ്.
I've come here before, mister.
പ്രവേശനം.
Access.
വളരെ ഇമ്പോർട്ടന്റാ.
Very important.
പ്രവേശനം വളരെ ഇമ്പോർട്ടന്റാ.
Access is very important.
അതിനെ നിയമപ്രകാരം ചില പേപ്പർ വർക്ക് പൂർത്തീകരിക്കപ്പെട്ടാലേ പ്രവേശനം നടക്കൂ.
You only gain access if you have the legal documentation to go with it.
രണ്ടാമത്തെ വിശദീകരണം.
The second descriptor.
എന്റെ സ്വന്തം രാജ്യത്താണെങ്കിൽ പോലും,
ഈവൻ ഇഫ് ഇറ്റ് ഇസ് ഇൻ മൈ ഓൺ കൺട്രി,
ഞാൻ ഒരു കുറ്റവാളിയാണെന്നിരിക്കട്ടെ,
സേ ഇഫ് ഐ ആം ഗിൽറ്റി ഓഫ് എ ക്രൈം,
എനിക്ക് പ്രവേശനമില്ല,
ഐ ഹാവ് നോ ആക്സസ്,
ഒരു പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലും പ്രവേശനമില്ല,
ഐ ഹാവ് നോ ആക്സസ് ഇൻടു മൈ ഇംപോർട്ടന്റ് പ്ലേസസ്,
എനിക്ക് എവിടെയെങ്കിലും ഒളിച്ചു പാർക്കാനേ പറ്റുള്ളൂ,
ഐ ഹാവ് ടു ലിവ് ഇൻ ഹൈഡിംഗ്.
എന്റെ സ്വന്തം രാജ്യത്ത് എനിക്ക് പ്രവേശനം കിട്ടണമെങ്കിൽ എന്റെ കുറ്റത്തിന് പരിഹാരം ഉണ്ടാകണം.
Even in my own country, if I need access, my guilt needs to be accounted for.
മൂന്നാമത്തെ വിശദീകരണം.
The third descriptor.
ഞാൻ സ്വന്തം രാജ്യത്താണ്.
I'm in my own country.
ഞാൻ കുറ്റവാളിയുമല്ല.
I'm not guilty of any crime.
പക്ഷേ ഞാൻ രോഗിയാണെങ്കിൽ.
If I'm ill.
ഞാൻ ബലഹീനനാണെങ്കിൽ.
If I'm unwell.
എനിക്ക് നടക്കാൻ വയ്യെങ്കിൽ.
I can't walk.
എനിക്ക് പ്രവേശനം സാധ്യമല്ല.
Access is difficult.
അപ്പൊ എന്തൊക്കെ പരിഹരിക്കപ്പെടണം?
What needs to be taken care of?
ഒന്ന്, എന്റെ വീക്ക്നെസ് ആരെങ്കിലും പരിഹരിക്കണം.
Somebody needs to take care of my weakness.
രണ്ട്, എന്റെ കുറ്റം ആരെങ്കിലും പരിഹരിക്കണം.
Secondly, somebody needs to take care of my guilt.
മൂന്ന്,
thirdly,
എന്റെ നിയമപ്രകാരമുള്ള പേപ്പർ വർക്ക് ആരെങ്കിലും ചെയ്യണം.
Somebody needs to take care of my legal documentation.
ഇത്രയും ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് റോമർ 5:2 പ്രവേശനം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്.
That is the use of the word access in Romans 5:2.
ഇന്ന് രാവിലെ ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ ഇരുന്നുകൊണ്ട് കർത്താവേ എന്ന് വിളിച്ച്, അപ്പാ എന്ന് വിളിച്ച് ദൈവത്തെ ആരാധിക്കുമ്പോൾ നമുക്ക് ലഭിച്ച പ്രവേശനത്തിനകത്ത് ഈ മൂന്ന് കാര്യം നടന്നിട്ടുണ്ട്.
This morning when we sit here and look to the heavens and say Abba, we have gained access in all these three areas.
നിങ്ങൾക്ക് ദൈവസന്നിധിയിലേക്ക് വരുവാനുള്ള മുഴുവൻ പേപ്പർ വർക്കും കാൽവറിയിൽ പൂർത്തീകരിച്ചു.
On Calvary, all your legal documentation was taken care of.
മുഴുവൻ വർക്കും കാൽവറിയിൽ പൂർത്തീകരിച്ചു.
All the work was completed on the cross.
Hallelujah!
Hallelujah!
നിങ്ങളുടെ കുറ്റത്തിന് പരിഹാരമുണ്ടായി.
Your guilt was accounted for.
ഞാനും നിങ്ങളും ദൈവസന്നിധിയിൽ കുറ്റവാളികളാണ്.
We are guilty in God's eyes.
ആ കുറ്റം യേശു കർത്താവ് ഏറ്റെടുത്തു.
But Jesus took that guilt upon himself.
അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമായി.
He died for our sin.
ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പ്രായച്ചിത്തമായി മരിച്ചു.
He was a ransom for our sin.
മൂന്നാമത്തെ കാര്യം,
the third bit.
അവൻ നമ്മുടെ ബലഹീനതകളെ വഹിച്ചു.
Oh, he bore our weakness.
രോഗിയായതിനാൽ,
because I was sick, because I was weak,
എനിക്ക് പ്രവേശനമില്ലെങ്കിൽ,
I didn't have access,
യേശുവിന്റെ ബലഹീനത ഏറ്റെടുത്തു.
But Jesus bore my sickness,
കുറ്റവാളിയായതിനാൽ,
because I was guilty,
എനിക്ക് പ്രവേശനമില്ലെങ്കിൽ,
I had no access,
യേശുവിന്റെ കുറ്റം ഏറ്റെടുത്തു.
Jesus bore my guilt,
നിയമപ്രകാരം എനിക്ക് പ്രവേശനമില്ലെങ്കിൽ,
legally I had no access,
യേശു എനിക്ക് നിയമപ്രകാരം വഴി തുറന്നു.
Jesus opened the way for me,
യേശു തന്റെ ദേഹം എന്ന തിരശ്ശീലയിലൂടെ എനിക്ക് വേണ്ടി ഒരു വഴി തുറന്നതിനാൽ ഈ പ്രവേശനം സാധിച്ചു.
Through Jesus's body as a curtain, he opened a way for me and gave me access.
കരങ്ങൾ ഉയർത്തി ദൈവത്തിനെ സ്തോത്രം ചെയ്യാം.
Thank the Lord with me.
നാം നിൽക്കുന്ന ഈ കൃപ,
the grace in which we stand.
നാം നിൽക്കുന്ന ഈ കൃപ,
the grace in which we stand.
യേശുക്രിസ്തു മൂലം നമുക്ക് പ്രവേശനം ലഭിച്ചതാണ്.
Through Jesus Christ we gain access.
നിങ്ങളുടെ കുടുംബത്തിന്റെ ശ്രേഷ്ഠത കൊണ്ടല്ല നിങ്ങൾ ഇവിടെ വന്നത്.
It's not because of the greatness of your family.
നിങ്ങളുടെ വിദ്യാഭ്യാസം കൊണ്ടല്ല നിങ്ങൾ ഇവിടെ വന്നത്.
It's not our education.
നിങ്ങളുടെ ഉപവാസം കൊണ്ടല്ല നിങ്ങൾ ഇവിടെ വന്നത്.
It's not our fasting.
നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടല്ല നിങ്ങൾ ഇവിടെ വന്നത്. നിങ്ങളുടെ ഡൊണേഷൻ കൊണ്ടല്ല നിങ്ങൾ ഇവിടെ വന്നത്.
Donations that brought us.
നിങ്ങളുടെ ഓർഡിനേഷൻ കൊണ്ടല്ല നിങ്ങൾ ഇവിടെ വന്നത്.
It's not your ordination that brought you here. It is the grace. Grace. If you want to understand the second group of people, you've got to understand the first group of people.
എനിക്കാതാ പ്രധാനം തോന്നുന്നു.
And I feel that is the most important bit.
ഞാൻ വിശ്വാസികൾക്ക് മനസ്സിലാകുന്ന ഒരു സത്യത്തിലേക്ക് വരൽ ചൂണ്ടട്ടെ.
Let me point you into the direction of a truth that you might understand.
Ephesians 2:1.
Ephesians 2:1.
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു.
As you were dead in your transgressions and sins, he raised you up.
എല്ലാവരും ശ്രദ്ധിക്കണം.
Listen to me.
നന്നായി ശ്രദ്ധിക്കണം.
Listen to me.
Ephesians 2:1.
Ephesians 2:1.
അതിക്രമങ്ങളാലും
transgressions
പാപങ്ങളാലും
and sins
മരിച്ചവരായിരുന്ന നിങ്ങളെ
you were dead in them
അവൻ ഉയർപ്പിച്ചു.
But Jesus raised you up.
ഇത് എന്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു?
രക്ഷിക്കപ്പെടുന്ന
അനുഭവത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
It's the experience of salvation.
വീണ്ടും ജനനത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
Being born again.
ദൈവകൃപയിലേക്ക് വരുന്നതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
It's talking about coming into the grace of God.
അങ്ങനെയാണെങ്കിൽ
if that's the case,
രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്
before you are saved,
നമ്മൾ മരിച്ചവരായിരുന്നു.
We were dead.
രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ
being saved,
ഉയർക്കുക എന്നാണ്.
To be raised up.
എങ്കിലും ഒരു ചോദ്യം.
A question to you.
ഉയർക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തേ?
What did you do to be raised up?
ഉയർക്കാൻ വേണ്ടി മരിച്ചയാൾ എന്ത് ചെയ്യണം?
To be raised again from the dead, what must the dead man do?
ഉയർക്കാൻ വേണ്ടി മരിച്ചയാൾ എന്ത് ചെയ്യണം?
What must the dead man do to come to life again?
മരിച്ചയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല.
A dead man can do nothing.
കൈ പോകാൻ പറ്റുമോ?
Can he lift his hand?
കാലനകാൻ പറ്റൂ?
Can he shake his legs?
സ്തോത്രം ചെയ്യാൻ പറ്റൂ?
Can he say stotram?
Praise the Lord ഉറക്കെ പറയാൻ പറ്റൂ?
Can he say praise the Lord?
കിഴക്കോട്ട് തിരിഞ്ഞു കിടക്കുന്നയാൾ പടിഞ്ഞാറ്റ് തിരിഞ്ഞു കിടക്കാൻ പറ്റൂ?
If he faces the west, can he turn to the east?
മരിച്ചയാൾ ഉയർക്കാൻ മരിച്ചയാൾ എന്ത് ചെയ്യണം?
For a dead man to raise again, what must the dead man do?
അപ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിൽ നമ്മുടെ പങ്ക് എന്തോ?
So in terms of salvation, what is our contribution?
ഇത് പഠിക്കാതെ മറ്റേത് പഠിക്കാൻ പോയാൽ അതും ഇല്ല ഇതും ഇല്ല ഉണ്ടാവും.
Unless you understand this, you won't understand the other bit. You won't have neither then.
ഞാനോ എന്റെ അമ്മയെ ഉപദേശിച്ചാൽ ഞാൻ രക്ഷിക്കപ്പെട്ട നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം.
If you tell me because my mother fasted for me I was saved born again, I tell you you haven't been born again.
എന്റെ അപ്പൻ പള്ളിക്ക് വേണ്ടി സ്ഥലം കൊടുത്തുകൊണ്ട് ഞാൻ വിശ്വാസം വന്നേ നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും വിശ്വാസി വന്നിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം.
If you tell me because my father donated some land to the church I was saved, I tell you you aren't saved yet.
മരിച്ചയാൾ ഉയർത്തതിന്റെ പുറകിൽ മരിച്ചയാളുടെ പങ്ക് എന്താ?
For a dead man to raise again from the dead, what was his contribution?
Lazarus കല്ലറ കിടക്കുന്നു.
Lazarus was in the tomb.
Lazarus ഉയർത്തു.
Lazarus was raised from the dead.
കല്ലറ കിടന്ന് praise the Lord, praise the Lord, praise the Lord എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ടാണോ ഉയർത്തത്?
Was he raised from the dead because inside the tomb he kept saying praise the Lord, praise the Lord, praise the Lord?
രക്തം ജയം, രക്തം ജയം, രക്തം ജയം.
The blood of Jesus, the blood of Jesus, the blood of Jesus.
ഒന്നും ചെയ്തില്ല.
No, Lazarus said nothing.
100% ദൈവപ്രവൃത്തിയാ.
100% it was the work of God.
ഒരു ഹല്ലേലൂയ പറയാമോ?
ഹല്ലേലൂയ.
ഒരു ഹല്ലേലൂയ പറയാമോ?
ഹല്ലേലൂയ.
100% ദൈവപ്രവൃത്തിയാ.
100% it was the work of God.
അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്നു നിങ്ങളെ അവൻ ഉയർപ്പിച്ചു.
We were dead in our transgressions and sins, but he raised us up.
Amen.
Amen.
കരങ്ങൾ അടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയാട്ടെ.
You clap to the Lord.
രണ്ടാമത്തെ ചിന്ത,
the second thought.
രക്ഷ എന്ന് പറയുന്നത് ഒന്ന് ഉയർപ്പാണ്.
Grace, to be saved is to be raised.
രണ്ട്,
secondly,
ജനനമാണ്.
It's to be born.
അങ്ങനെയാണെങ്കിൽ ജനനത്തിൽ ജനിക്കുന്ന കുട്ടിയുടെ പങ്ക് ഒന്ന് പറയാമോ?
If you are when a child is born, what is the child's contribution to that process?
ജനനത്തിൽ ജനിക്കുന്ന കുട്ടിയുടെ പങ്ക് ഒന്ന് പറയാമോ?
In the birth of a child, what did the child do to be conceived?
എത്ര ദിവസം ഉപവസിച്ചു കഴിഞ്ഞാ നിങ്ങൾ ജനിച്ചേ?
How many days did you fast and pray before you were conceived?
നിങ്ങൾ ജനിക്കാൻ നിങ്ങൾ എന്ത് ചെയ്തു?
For you to be born, did you do anything?
ഒന്നും ചെയ്തില്ല. ഈ അടിസ്ഥാന സത്യത്തിൽ നിന്ന് മാത്രമേ ഈ തിരുവചനങ്ങൾ പഠിക്കാൻ നമുക്ക് പറ്റുകയുള്ളൂ.
It's only from these foundational truths you can understand the scripture.
അതുകൊണ്ടാണ് പഴയ ഒരു കവി ഇങ്ങനെ പാടി.
That's why a poet sang.
എൻ്റെ രക്ഷാദാനമേ എന്നുമുള്ള ആശ്വാസമേ ഒന്നും ചെയ്തിട്ടല്ല ഞാൻ തന്നോടെ കൃപ എൻ്റെ രക്ഷാദാനമേ എന്നുമുള്ള ആശ്വാസമേ ഒന്നും ചെയ്തിട്ടല്ല ഞാൻ തന്നോടെ കൃപ മണ്ണിടത്തിൽ ക്രൂശതിൽ നിന്നുമുയർന്നുയർന്നു ഉന്നതമാം സ്വർഗത്തിൽ വാസവും നൽകി എന്നെ രക്ഷിച്ചുന്നതൻ തൻകൂടെന്നും പാർക്കുവാൻ തൻ്റെ സഹജീവിതം ദാനം ചെയ്തു താനെന്നെ രക്ഷിച്ചുന്നതൻ തൻകൂടെന്നും പാർക്കുവാൻ തൻ്റെ സഹജീവിതം ദാനം ചെയ്തു താൻ. അതെ,
എന്റെ രക്ഷയോടുള്ള ബന്ധത്തിൽ ഞാൻ ഒന്നും ചെയ്തില്ല.
When it comes to my salvation, I did nothing.
അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ ഈ സെഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ പറഞ്ഞോണം പരിഹാരം ഉണ്ടാക്കണം.
If you have a different opinion, talk to me straight after the session and I'll sort it out.
നിങ്ങൾ ഇതിന്റെ കൗൺസിലിൽ വന്നതിന് ചിലപ്പോൾ എന്തെങ്കിലും ചെയ്തു കാണും.
Sorry.
കൗൺസിലിനകത്തൊക്കെ വരാൻ എന്തെങ്കിലും ചെയ്തു കാണും.
If you're in the council, then I'm in trouble.
പാസ്റ്റർ ആകാനും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണും.
To become a pastor, you might have had to do something.
ഓർഡിനേഷൻ കിട്ടാനും ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കാണും.
And to get an ordination, you might have done some stuff.
രക്ഷിക്കപ്പെടാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
But to be saved, you did nothing.
വീണ്ടും ജനിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
To be justified by faith, you did nothing.
ഇല്ല ഇല്ല ഇല്ല.
No, no, no.
നീ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുൻപേ ആ കണ്ണ് നിന്നെ കണ്ടു.
Before you were conceived in your mother's womb, I saw you, says the Lord.
Hallelujah!
Hallelujah!
അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാ ആരാധന ഉണ്ടാകുന്നത്.
It's only when you understand this that you begin to worship.
അത് തിരിച്ചു അറിഞ്ഞു കഴിയുമ്പോഴാ നന്ദി കൊണ്ട് ഹൃദയം നിറയുന്നത്.
It's when you comprehend this that your heart is filled with that.
അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാ കരയുന്നത്.
It's when you recognize this truth your eyes well up.
അത് തിരിച്ചറിഞ്ഞു കഴിയുമ്പോഴാ ദൈവത്തെ സ്തുതിക്കുന്നത്.
It's when you understand this you can't help but praise.
Hallelujah!
Hallelujah!
Praise the Lord.
Praise the Lord.
Praise the Lord.
Praise the Lord.
മൂന്നാമത്തെ ചിന്ത വീണ്ടെടുപ്പ്.
The third thought. Redemption.
Redemption-നെ കുറിച്ച് പറയുമ്പോൾ,
when we talk about redemption,
ഒരു ഉദാഹരണം പഴയ ഭക്തന്മാർ പറഞ്ഞത് ഞാൻ പറയാം.
Let me share an example the old saints shared.
ഒരു അടിമ പെൺകുട്ടിയെ വിൽക്കാൻ ചന്തയിൽ കൊണ്ടുവന്നു.
There was a young slave girl who was brought to the market.
Sundariyaya penkutti,
a beautiful slave girl.
Bhayangara vela paranju.
They had a big cost price on her.
Aaru vaangiyilla.
Nobody bought her.
Appol oru daniyanaya manushan vannu.
And a rich man walked by.
Etra vela ennu choichu.
And he asked her, how much does she cost?
Valliya oru vela paranju.
They had a big price tag.
Karunayulla aa manushan paranja cash eduthathinte owner ku koduthu.
This merciful rich man took the money out and gave it to the owner of the slave girl.
അപ്പൊ പിന്നെ ആ പെൺകുട്ടി ഈ മുതലാളിയുടെയാണ്.
And now that slave girl belonged to the rich man.
മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു.
She was brought out of the market.
ഇനി ഇയാളുടെ വീട്ടിലേക്ക് പോവാ.
And she's going to the rich man's house.
മാർക്കറ്റിന് പുറത്ത് വെച്ച് ഒരു സിസർ എടുത്ത് അവളുടെ കയ്യിലെ കയർ വെട്ടി.
He took a scissor and cut the cords that bound her hands.
പെൺകുട്ടി അയാളുടെ മുഖത്തേക്ക് നോക്കി.
This young girl looked at her.
എന്താ നിങ്ങൾ ഇത് വെട്ടിയെന്നാ നോട്ടത്തിന്റെ അർത്ഥം.
She meant, what are you doing?
ഞാൻ നിന്നെ വില കൊടുത്ത് മേടിച്ചതാ.
I bought you with a price, he said.
ഞാൻ നിന്നെ കയർ വെട്ടി.
I've cut your cords.
ഇനി നീ അടിമയല്ല.
You're no longer a slave.
നിനക്ക് ഇഷ്ടമുള്ളടത്ത് പോവാം.
You can go where you like.
നിനക്ക് ഇഷ്ടമുള്ളടത്ത് പോവാം.
You can go where you like.
നിനക്ക് ഇഷ്ടമുള്ളടത്ത് പോവാം.
You can go where you like.
You are free.
You are free.
എനിക്ക് സ്വാതന്ത്ര്യം വേണ്ട.
I don't want that freedom.
നിന്നെ കൂടാതെ ഒരു സ്വാതന്ത്ര്യം എനിക്ക് വേണ്ട.
I don't want a freedom that does not involve
Hallelujah!
you.
Hallelujah!
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 നിന്റെ അടിമയായിരിക്കുന്നതാ ഏറ്റവും വലിയ സ്വാതന്ത്ര്യം.
The greatest freedom I can ever have.
നിന്റെ ചുമട് എടുത്തു മാറ്റിയാ. നിന്റെ പാപത്തിന്റെ ശിക്ഷ എടുത്താ. നിനക്ക് സ്വാതന്ത്ര്യം തന്ന. നിന്നിൽ ഒരു നന്മയും ഇല്ലാത്തപ്പോൾ. ഒരു ഗുണവും ഇല്ലാത്തപ്പോൾ. നിന്റെ വില മുഴുവൻ കൊടുത്ത. നിന്റെ വിലക്ക് വാങ്ങിയ. എന്നെ കൺട്രോൾ ചെയ്യാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ സ്വതന്ത്രനാ.
If there is somebody who can control me, I'm free.
ശരിക്കും സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ എന്താ?
Genuine freedom, what is that?
തീരുമാനം എടുക്കാൻ എന്നെ സഹായിക്കാൻ ഒരാളുണ്ടെങ്കിൽ ഞാൻ ഫ്രീയാ.
If there is somebody who could assist me in making choices and decisions, I'm free.
അതാ സ്വാതന്ത്ര്യം.
That is freedom.
ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു തരും.
Oh, I will fix my eyes on you and shall give you counsel, says the Lord.
നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ വഴി ഇതാകുന്നു, ഇതിലെ നടന്നുകൊള്ളുക എന്നൊരു ശബ്ദം പുറകിൽ കേൾക്കും.
To the left, you shall hear a voice saying, this is the way, walk ye in it.
ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും.
I shall counsel you and show you the way you shall walk in.
യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് കയർ ഊരി വിടുന്നതല്ല.
Genuine freedom is not merely to cut the cord.
24 മണിക്കൂറും നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഇതാണ് വഴി, ഇതാണ് വഴി, ഇതാണ് വഴി എന്ന് പറഞ്ഞു നിന്നെ നടത്താൻ എങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുന്നു?
How do I stand here?
ഞാൻ ഒന്നും ചെയ്തിട്ടില്ല.
It's not because I did anything.
Praise the Lord. എങ്ങനെയാ പാസ്റ്റർ ഈ ശുശ്രൂഷയിൽ വന്നേ?
Pastor, how did you become a minister?
എനിക്കറിയില്ല കേട്ടോ.
I have no clue.
വേറെ ഏത് സംശയം ചോദിച്ചാലും ഞാൻ ഉത്തരം പറയാം.
If you have any other question, I perhaps might have a response.
എങ്ങനെ ഈ ശുശ്രൂഷയിൽ വന്നേ?
How were you called into the ministry?
അറിയില്ല കേട്ടോ.
I have no idea.
Praise the Lord.
Hallelujah.
എങ്ങനെ ഇവിടെ നിൽക്കുന്നു?
How do I stand here?
അതാണ് ഏറ്റവും വലിയ അത്ഭുതം.
That is the greatest miracle of all.
എന്നേക്കാൾ സ്മാർട്ടായവർ നിന്നില്ല.
They were smarter men than me.
എന്നേക്കാൾ ഹാർഡ് വർക്ക് ചെയ്തവർ ഈ കൃപയിൽ നിന്നില്ല.
There were more hard working people who did not find this grace.
ഇതാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യം.
This is the mystery that baffles me.
ഇതിന്റെ പേരാണ് കൃപ.
This is grace.
Hallelujah!
Hallelujah! Thank you, Father. Thank you, Lord.
Hallelujah!
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 എങ്കിലും എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും ഒന്നുണ്ടോ?
Do I have anything to offer in this equation?
ഉണ്ട്.
Yes, I do.
ഞാൻ വിശ്വസിച്ചു.
I believed.
അതുപോലും ശരിക്കും പഠിച്ചു വരുമ്പോൾ വിശ്വാസമാണോ അവിശ്വാസമാണോ നമുക്ക് കൂടുതലെന്ന് നമ്മൾ സത്യം പറയുന്നവരാണെങ്കിൽ നമുക്ക് അവിശ്വാസമാകും.
If you genuinely investigate, you're not even sure whether there's more faith or unbelief. If you're honest, you might say, I had more unbelief than faith.
പലപ്പോഴും ദൈവം നമുക്ക് വേണ്ടി ചില അത്ഭുതങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ടാണോ അവിശ്വാസം കൊണ്ടാണോ എന്ന് ഓർത്തു നോക്കി.
Think about this. When God does miracles for us, is it because of your faith or is it because of your unbelief?
സത്യം പറയണം.
Be honest with me here.
ഒരു തെളിവ് പറയാം.
Let me give you some evidence.
പത്രോസ് ജയിലിൽ കിടക്കുമ്പോൾ
Peter was in jail.
വിശ്വാസികൾ പ്രാർത്ഥിച്ചു.
The believers prayed.
പ്രാർത്ഥിച്ചു.
They prayed.
ശക്തമായ പ്രാർത്ഥനയാ.
Prayed powerfully.
പത്രോസ് വന്നു വാതിൽക്കൽ പൊട്ടി.
Peter came and knocked on the door.
ഏയ് പത്രോസ് അല്ല.
And they said, no, that can't be Peter.
എന്നിട്ട് സാക്ഷി പറയുമ്പോൾ എന്നാ പറയുന്നു അറിയോ?
And when they gave their testimonies, you know what they said?
ഞങ്ങൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിച്ചു.
Oh, we fought and battled in prayer.
ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ വരുമെന്ന്.
Oh, we were certain when we prayed.
പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറുപടി വരുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു.
Oh, we knew when we prayed the answer would come right then.
വെറുതെ പറയുന്ന.
Oh, don't stop lying.
വിശ്വാസം കൊണ്ടല്ല അന്നേരം മറുപടി കിട്ടിയത്.
It wasn't your faith that brought the answer.
അവിശ്വാസം കൊണ്ട മറുപടി കിട്ടിയത്.
It was your unbelief that brought the answer.
ഒന്നോടി ഒന്ന് ആഴത്തിൽ ചിന്തിച്ചു നോക്കിയേ.
Think about this a bit deeply.
പല കാര്യങ്ങളും നീ അവിശ്വസിച്ചപ്പോൾ നിന്റെ അവിശ്വാസം മാറ്റാൻ വേണ്ടിയാ ദൈവം ഒരു മറുപടി തന്നത്. നിന്റെ അവിശ്വാസം മാറ്റാൻ വേണ്ടിയാ ദൈവം ഒരു അത്ഭുതം ചെയ്തത്. വിശ്വാസത്തിന്റെ കൂടുതലൊന്നുമല്ല.
When you failed to believe, when unbelief was right in your heart, God did a miracle for you so that you might believe. It wasn't your faith, it was your unbelief that the Lord responded to.
Praise the Lord.
Hallelujah.
ഈ ഫ്രണ്ടിൽ ഈ വടിയായിട്ടിരിക്കുന്ന ദൈവദാസന്റെ സാക്ഷ്യം ഇന്നലെ ഞാൻ ടെലിവിഷനിൽ കൂടെ കേട്ടു.
I heard the testimony of the gentleman with the walking stick sitting right here in front of us.
ഇത്രയും ഡാമേജ് ആയ ഒരാളുടെ കാര്യം ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല.
I haven't heard the story of a man who's had such a lot of damage.
അതിൽ നിന്ന് രക്ഷപ്പെടാൻ അദ്ദേഹം എന്നാ ചെയ്തു?
What did he deserve to stay alive out of that?
വണ്ടി കടിക്കിടന്ന് ചതഞ്ഞെറിയുമ്പോൾ വിശ്വാസം വ്യാപരിച്ചോ?
When he was in this accident and battling with life, was it his faith that saved him?
ഒന്നുമില്ല.
Nothing.
ഒരു വിശ്വാസവും അവിടെ വ്യാപരിച്ചില്ല.
There was no faith when
he was in that crisis. ദൈവത്തിന്റെ കൃപയാണ് അവിടെ വ്യാപരിച്ചത്.
It was the grace of God.
ദൈവത്തിന്റെ കൃപയാണ് അവിടെ വ്യാപരിച്ചത്.
It was the grace of God that found you.
Hallelujah.
Hallelujah.
Praise the Lord. Praise the Lord.
Praise the Lord.
Praise the Lord.
Praise the Lord.
ഇന്നേക്ക് 13 കൊല്ലം മുമ്പ് ഒരു കാർ ആക്സിഡന്റിൽ ഞാനും എന്റെ ഭാര്യയും പെട്ടു.
13 years ago me and my wife met with a car accident.
ഒരു കണ്ണ് തകർന്നു പോയി.
One of my eyes was smashed beyond recognition.
ഒരു കണ്ണുകൊണ്ടാണ് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്നത്.
Now I travel with just an eye.
അന്നേരം ഞാൻ അങ്ങ് വിശ്വാസത്താൽ അത്ഭുതം ഇംഗ്ലണ്ടിൽ പോകുന്നൊന്നും ഞാൻ കണ്ടില്ല.
When I was in the middle of that crisis I had no faith which told me someday I will preach in England.
ഞാൻ ഇത്രേ ചിന്തിച്ചു തീർന്നു എന്ന് ചിന്തിച്ചു.
The only thought that I had was I'm done, I'm finished.
തീർന്നു എന്ന് ചിന്തിച്ചു.
All I thought is I'm finished.
എന്റെ
കുഞ്ഞുങ്ങളോടൊന്ന് പറയാൻ ഒത്തില്ലല്ലോ എന്ന് ചിന്തിച്ചു.
I thought, what will I tell my children? I have nothing to tell
them. എന്റെ ഭാഗത്തൊന്നുമില്ല.
I had nothing.
ദൈവം എനിക്കൊരു രണ്ടാം ചാൻസ് തന്നു.
The Lord gave me a second chance.
ഇതാണ് ദൈവകൃപ.
That is the grace.
ഇതാണ് ദൈവകൃപ.
That is the grace.
ഇതാണ് ദൈവകൃപ.
That is the grace of God.
അവരുടെ കൃപയെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയിട്ട് വേണം കൃപയെ മിസ്യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ.
It's only when you understand what grace really means that you can understand how people misuse grace.
ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരാൾക്കും ഒരു പെർസെന്റ് പോലും ഞാൻ അത് ചെയ്തതുകൊണ്ട് ഇവിടെ നിൽക്കുന്നു എന്ന് പറയാൻ സാധ്യമല്ല.
It is impossible for a child of God to say, because I did that, I earned or deserved this.
ദൈവത്തിന്റെ കൃപയെ വിശദീകരിക്കാൻ കഴിവുള്ള ഒരു പണ്ഡിതനെയും ഞാൻ കണ്ടിട്ടില്ല.
I haven't seen a theologian who could eloquently describe the grace of God.
Praise the Lord.
Hallelujah.
മറിയെ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു.
Mary, you received the grace of God.
മറിയയ്ക്ക് എന്തുകൊണ്ട് കൃപ ലഭിച്ചു?
Why did Mary receive the grace of God?
അതാണ് ആളുകളുടെ അന്വേഷണം.
Which is what people want to find out.
മറിയ നേരത്തെ തൊട്ടേ പുണ്യവതിയായിരുന്നു.
Was she a holy girl right from the very beginning?
അങ്ങനെയാണെങ്കിൽ അത് കൃപയല്ല.
If that is the case, that is in grace.
മറിയേ, നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു.
Mary, you received grace.
എന്തുകൊണ്ട് കൃപ ലഭിച്ചു?
Why did you receive grace?
എന്തുകൊണ്ടെന്ന് ഉത്തരമില്ലാത്തതിന്റെ പേരാണ് കൃപ.
It's because you don't have an answer to that question. That's where grace comes through.
എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തതാണ് കൃപ.
You don't have a response to the question why. That is grace.
ഇന്ന് രാവിലെ ഈ കോൺഫറൻസിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരോടും ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്തതാണ് കൃപ.
All of you who attend this conference, the Spirit of God would want you to know there is no answer to the question why. It is undeserved.
Hallelujah. Hallelujah.
Hallelujah.
എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്?
Why do we stand here?
നാം നിൽക്കുന്ന ഈ കൃപയിൽ എന്തിനു വേണ്ടി ദൈവം നമ്മെ നിർത്തിയിരിക്കുന്നു?
Why has the Lord made us stand in this grace?
അതാണ് അടുത്ത ദിവസങ്ങളിൽ വിശദീകരിക്കാനുള്ളത്.
That's what I want to describe over the next few days.
ഇവിടെ വന്ന ശേഷം നമുക്ക് ഉത്തരവാദിത്തമുണ്ട്.
There is a responsibility we have when we come.
അത് വളരെ ഡീപ്പ് ആയിട്ട് തന്നെ പറയേണ്ട കാര്യമാണ്.
It is important that we explore this in much depth.
അത് റോമർ 6-ാം അധ്യായത്തിൽ കിടക്കുന്നു.
And that's in Romans in chapter 6.
അത് കഴിഞ്ഞ 8-ാം അധ്യായത്തിൽ കിടക്കുന്നു.
And then in Romans in 8.
റോമർ 6 8 പഠിച്ചാൽ ബൈബിൾ പഠിച്ചു.
Romans 6 and 8, if you understand that, you've got to grips with
Romans
the scripture.
Romans 6 and 8 inde aalmeeke artham velippettu kittiyal bible mulam velippettu.
If you gain an understanding, a revelation of the spiritual meaning of Romans 6 and 8, you've got to grips with the scripture.
Romans 6 il manushyante responsibilityum Romans 8 il parishuddhaatmaavinte sahayavum.
Romans 6 talks about the responsibility of man and Romans 8 talks about the enabling of the Holy Spirit.
ഈ രണ്ട് കാര്യം ബുദ്ധിയിലല്ല ആത്മാവിൽ വെളിപ്പെട്ടാൽ ബൈബിൾ മുഴുവൻ മനസ്സിലാകും.
It's not in your brain cells but in your spirit. If you gain a revelation of this truth,
ആറാം അധ്യായത്തിൽ കുറഞ്ഞ പക്ഷം ഒരു 10-12 കാര്യം നമ്മുടെ ഉത്തരവാദിത്തത്തോട് ബന്ധപ്പെട്ടുണ്ട്.
In Romans and 6 there are about 10 to 12 things that tell us what we ought to be doing.
Adu namak devu anodichal nokka.
If God allows, we shall explore that.
Yan ivide churukatte.
Let me conclude here.
Endinana namme ivide nirthirikkune.
Why do we stand here?
Ephesians 2:22.
Ephesians 2:22.
Avanil ningaleyum devathinte nivasam ആകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു വരുന്നു.
And in him you two are being built together to become a dwelling in which God lives by his spirit.
എന്തിനാണ് നിങ്ങളെ സൗജന്യമായിട്ട് കൃപ നിർത്തിയിരിക്കുന്നത്?
Why did the Lord freely cause you to stand in his grace?
ദൈവത്തിന്റെ നിവാസം ആകേണ്ടതിന്.
That you might become the dwelling place of God.
എന്നു പറഞ്ഞാൽ,
what does that mean?
ദൈവത്തിന്റെ ഈ ഭൂമിയിലെ വാസസ്ഥലമാക്കി എന്നെയും നമ്മയെയും തീർക്കേണ്ടതിനാണ് നമ്മെ ഈ കൃപയിൽ നിർത്തിയിരിക്കുന്നത്.
The Lord caused us to stand in his grace that we might become his dwelling place on earth.
അതായത് ദൈവസാന്നിധ്യം വഹിക്കുന്ന മനുഷ്യരാക്കി നിങ്ങളെ തീർത്താനാ.
That we might become men and women who bear the presence of God.
പുറപ്പാട് 26:15.
Exodus 26:15.
ദൈവത്തിന്റെ നിവാസത്തിനെ കതിരമരം കൊണ്ട് നിവരെ നിൽക്കുന്ന പലകകൾ ഉണ്ടാക്കണം.
Make upright frames of acacia wood for the tabernacle.
അതിനെ എല്ലാ പലകയ്ക്കും തുല്യ നീളം തുല്യ വീതി ഉണ്ടായിരിക്കണം.
Each frame should have of the same height and the length.
ഈ പലക എന്നെ നിങ്ങളെ കാണിക്കുന്നു.
These frames resemble me and you.
നമുക്കൊക്കെ പല വലിപ്പമുണ്ടെന്നാ നമ്മുടെ ധാരണ.
We are all very different.
പക്ഷേ കൃപയോടുള്ള ബന്ധത്തിൽ എല്ലാവർക്കും ഒരേ വലിപ്പം.
But when it comes to the grace of God, we are equi-sized.
കളർ വ്യത്യാസമുണ്ട്, വണ്ണം വ്യത്യാസമുണ്ട്, വെയിറ്റ് വ്യത്യാസമുണ്ട്, ഡിഗ്രി വ്യത്യാസമുണ്ട്, കുടുംബം വ്യത്യാസമുണ്ട്. പക്ഷെ കൃപയുടെ ആഴം പഠിച്ചു കഴിയുമ്പോൾ എല്ലാവരും സെയിം ആണ്.
Our color is different, our weight is different, our looks are different, our families are different, but when you understand the depth of grace, we become equal with each other.
Valla vyathyasam unde adokke anga maaranam.
All our differences are sorted by the grace of God.
Adutha karyam,
the next,
oru palagaikkum thanne nikkan pattiyala.
None of these frames can stand by themselves.
Palaga marinju vidadirikkan rendu sadhanam vechittundu.
So that this these frames, each frame may not fall, there are two support structures.
Onna palagade adil velli kondulla oru stand.
There is a silver stand under this frame.
Adinte athottaan ee palaga fix cheyyunnu.
And that's where this frame is fixed.
Randamathu,
the second frame in the tabernacle.
Ee palagade sideil oru vettu.
On the side of this frame there would be a cut.
Adilekku ingane ing fix cheyyunnu.
And the other frame sort of slots into the frame beside it.
ഇനി ഏത് കാറ്റ് അടിച്ചാലും ഇത് വീഴത്തില്ല.
And no matter how stormy the situation is, it won't fall.
എന്താ കാണിക്കുന്നത്?
What does that mean?
ഈ വെള്ളി ചുവട് ദൈവകൃപയെ കാണിക്കുന്നു.
The silver base signifies the grace of God.
ഇത് ഉണ്ടെങ്കിലേ നീ നിൽക്കുള്ളൂ.
It's only by the grace of God you will stand in the tabernacle.
ഇത് ഇല്ലെങ്കിൽ നിൽക്കില്ല.
If you don't have it, you won't stand.
ഒരു പലകയ്ക്കും നേരെ നിൽക്കാനുള്ള കഴിവില്ല.
None of these frames can stand by themselves.
നിന്നെ നിർത്തിയതാണ്, നീ നിന്നതല്ല.
The Lord made you stand, you did not stand.
നിന്നെ നിർത്തിയതാണ്, നീ നിന്നതല്ല.
The Lord enabled you to stand, you did not stand.
രണ്ടാമത്തെ കാര്യം,
the second thing,
ആരും ഒറ്റയ്ക്ക് നിൽക്കില്ല.
None of you can stand by yourself.
എത്ര വെളിപാട് കിട്ടിയാലും,
no matter how anointed you are,
എത്ര അഭിഷേകം കിട്ടിയാലും,
no matter how much revelation,
എത്ര വേദോസ്തവം പഠിച്ചാലും,
no matter how much you study the scripture,
എത്ര കൃപയുണ്ടായാലും,
no matter how much of the grace you receive,
ഒറ്റയ്ക്ക് നിൽക്കാൻ ശ്രമിക്കരുത്.
Don't try to stand by yourself.
നിന്നെ മറ്റൊരു സഹോദരനുമായി ദൈവം കൂട്ടിയിണക്കിയിരിക്കുകയാണ്.
The Lord has slotted you in with another believer.
നമ്മെ നിർത്തുന്ന രണ്ടാമത്തെ ഘടകം കൂട്ടായ്മയാണ്.
The second support that causes us to stand is fellowship.
ഒറ്റയ്ക്ക് നമ്മെ വിളിച്ചതെങ്കിലും,
he called us alone.
ഒറ്റയ്ക്കല്ല നമ്മെ നിർത്തിയിരിക്കുന്നത്.
He doesn't make us stand on our own.
കൃപയുടെ ആഴം അറിഞ്ഞാൽ,
if you understand the depths of the grace of God,
നാം സഹകരിക്കുന്നവരായി തീരും.
We will be fellows travelers.
കൃപയുടെ ആഴം അറിഞ്ഞാൽ,
if you understand the depth of grace,
ഞാൻ എൻ്റെ സഹോദരനെ അംഗീകരിക്കും.
I will accept my brother.
എനിക്ക് ഇദ്ദേഹത്തെ കൂടാതെ നിൽക്കാൻ പറ്റില്ല. തിരിച്ചറിവ് ഉണ്ടാകുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു ഭാഗ്യമാണ്.
It's a big thing to somehow understand I can't do without my brother.
തനിയെ നിൽക്കാമെന്ന് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഭൂതമാണ്.
If any of you think you can do it by yourself, you are mistaken.
തനിയെ നിൽക്കാനുള്ള പ്രേരണ ഉണ്ടെങ്കിൽ അത് ഭൂതമാണ്. ബലഹീനനായ ഒരു സഹോദരനിൽ കൂടെ നിന്നെ നിർത്താൻ ദൈവത്തിന് പ്ലാൻ ഉണ്ട്.
The Lord has a plan to make you stand with another weak believer.
ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ ഒക്കെയും പ്രാർത്ഥന കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്.
I stand because all of you pray for me.
നിങ്ങളുടെ വായിൽ നിന്ന് വീഴുന്ന ഒരു വാക്ക് ചിലപ്പോൾ എന്നെ ബലപ്പെടുത്തും.
One word from your mouth may strengthen me.
നമ്മെ നിർത്തുന്നത് ദൈവകൃപയാണ്.
It is the grace of God that causes us to stand.
നമ്മെ നിർത്തുന്നത് കൂട്ടായ്മയാണ്.
It is the fellowship. causes us to stand.
കണ്ണുകൾ അടയ്ക്കാം.
Close your eyes with me.
എഴുന്നേറ്റ് നിൽക്കാം.
Stand up with me please.
Choir ദയവായി വേഗത്തിൽ മുന്നോട്ട് വരാം.
Would the choir run forward please.
Hallelujah Jesus.
Thank you Father.
കണ്ണുകൾ അടയ്ക്കാം.
Close your eyes.
ഒരു 2-3 മിനിറ്റ് കർത്താവിനെ ആരാധിച്ച് നമുക്ക് ഈ സെഷൻ അവസാനിപ്പിക്കാം.
2 or 3 minutes we shall worship the Lord
in closed. കണ്ണുകളും അടച്ചാട്ടെ.
Every eye to be closed.
Hallelujah. കൈകൾ ഉയർത്തി പിടിച്ചാട്ടെ.
Oh, lift up your hands.
കർത്താവിനോട് പറഞ്ഞാട്ടെ.
Start talking to the Lord.
കർത്താവേ,
Lord,
ഞാൻ അയോഗ്യനാണ്.
I am unworthy.
ഞാൻ അയോഗ്യനാണ്.
I am unworthy.
ഞാൻ അയോഗ്യനാണ്.
I am unworthy.
എനിക്ക് ഒന്നും പറയാനില്ല.
There is nothing I can boast.
എനിക്ക് ഒന്നും പുകഴാനില്ല.
There is nothing I can boast.
ഞാൻ വന്നതല്ല.
I did not come.
എന്നെ കൊണ്ടുവന്നതാണ്.
You brought me.
ഞാൻ നിന്നതല്ല.
I did not stand.
എന്നെ നിർത്തിയതാണ്.
You forced me to stand.
നിന്റെ കൃപയ്ക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു.
Hallelujah!
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 Hallelujah! കർത്താവേ, എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ
കഴിയുകയില്ല. ഐ കാൻ സ്റ്റാൻഡ് ബൈ മൈ സെൽഫ്.
എനിക്കൊരു കൂട്ടായ്മ നീ തന്നതിന് നന്ദി പറയുന്നു.
ഐ താങ്ക് യു ഫോർ ദ
ഞങ്ങളെ ഒരുമിച്ച് നിർത്തിയതിനായി നന്ദി പറയുന്നു.
ഐ താങ്ക് യു കോസ്റ്റ് ടു സ്റ്റാൻഡ്
ദൈവത്തിന്റെ നിവാസമാകുവാൻ.
ദാറ്റ് വി മൈറ്റ് ബി എ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ദ ലോർഡ്.
ഞങ്ങളെ നിർത്തിയതിനായി സ്തോത്രം ചെയ്യുന്നു.
താങ്ക് യു ഫോർ കോസിങ് അസ് ടു സ്റ്റാൻഡ്.
ഈ കൃപയുടെ വലിപ്പം അറിഞ്ഞു.
ഓ വി മൈറ്റ് അണ്ടർസ്റ്റാൻഡ് ദ ഗ്രേറ്റ്നെസ് ഓഫ് ദ ലോർഡ്.
ഞങ്ങളെ സഹായിക്കണമേ.
വുഡ് യു ഹാവ് ഫസ്റ്റ് ടു സ്റ്റാൻഡ്.
യേശുവിന്റെ നാമത്തിൽ തന്നെ.
ഇൻ ജീസസ് നെയിം വി ആസ്ക്.
ആമേൻ.
ആമേൻ.
നിന്നതല്ല ഞാൻ ദൈവം നമ്മെ നേർത്തിയതാ നേടിയതല്ല ദൈവമല്ല
Yeah. സഹദർശനം.